الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد سهدرين علي الله سبحانه وتعالى അവൻ നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ തൗഹീദിനെ കുറിച്ച്, അതിനെതിരായിട്ടുള്ള ഷിർക്കിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചിട്ടുള്ളത് തന്നെ അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ്. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും പഠിച്ചിട്ടുള്ളത് ഇല്ലാ ലി അബുദൂൻ. നമ്മൾ പറഞ്ഞു ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിൽ ഇല്ലാ ലി വഹിദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, തൗഹീദിലായിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആ തൗഹീദ് അത് നന്നായി പഠിക്കുക, അതിൻ്റെ മസായിലുകൾ, അതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ സഹാബത്തിനും തുടർന്ന് ഈ ഉമ്മത്തിനും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് തൗഹീദിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് പഠിക്കുന്നതിൽ മടുപ്പുണ്ടാകുക, അത് പഠിക്കുന്നതിൽ അലംഭാവം ഉണ്ടാകുക എന്നുള്ളത് നമ്മിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യത്തിൽപ്പെട്ടതാണ്. കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഈ ഒരു അധ്യായം നമുക്കറിയാം, ഇതിൽ മുഴുവനും തൗഹീദിന്റെ അധ്യാപനങ്ങളാണുള്ളത്. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ 60 പരം അധ്യായങ്ങൾ അദ്ദേഹം തൗഹീദിന്റെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. തൗഹീദും അതിനെതിരായ ശിർക്കും, ശരിയായ വിശ്വാസവും അതിനെതിരായതും, ഇതാണ് അദ്ദേഹം ഇതിലൂടെ വിശദീകരിച്ച് നൽകുന്നത്. കാരണം ഇത് ഒരുവൻ കൃത്യമായി പഠിച്ചിട്ടില്ല എങ്കിൽ അവൻ ദീനിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ദുനിയാവിലുള്ള മറ്റെല്ലാ ഇൽമുകളും അവൻ നേടി, പക്ഷേ എങ്ങനെയാണ് തൗഹീദിനെ സാക്ഷാത്കരിക്കുക, എങ്ങനെയാണ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക, അതിനു മുമ്പ് ഏതൊക്കെയാണ് ശിർക്കുകൾ എന്നൊരാൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ അതിലേക്ക് തന്നെ പതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ ഇന്ന് സംഭവ ലോകത്ത് വളരെയധികം കണ്ടിട്ടുള്ളതുമാണ്. പൊതുജനങ്ങളായ ആളുകൾ അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാതിരുന്നപ്പോൾ, ഖുർആനിന്റെ ഏറ്റവും വലിയ കൽപ്പന തൗഹീദാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നപ്പോൾ അവർ പിന്നീട് ചെന്നെത്തിയത് മക്ബറുകളെയും ജാറങ്ങളുടെയും എന്തിനേറെ വിഗ്രഹങ്ങളുടെ മുന്നിൽ പോലും പോയി കൈകൂപ്പുന്ന അവസ്ഥ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകളിൽ തന്നെ ഉണ്ടായത് ഈ തൗഹീദിന്റെ പഠനം, തൗഹീദിന്റെ ദഅവത്ത് അതില്ലാതായപ്പോഴാണ്, അവർക്കതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാതായപ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അധ്യായത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് ബാബ് തഫ്സീർ തൗഹീദാണ്, തൗഹീദിന്റെ വിശദീകരണമാണ്. അതിന്റെ അധ്യായത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇനി ശേഷമുള്ള ഓരോ അധ്യായവും ഇതിന്റെ വിശദീകരണങ്ങളാണ് വരുന്നത്. തൗഹീദ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ വിശദീകരണങ്ങളാണ്. ആ അധ്യായത്തിൽ എന്താണ് തൗഹീദ് എന്നുള്ളതിന്റെ വിശദീകരണമായി ആയത്തുകളും ഹദീസും കൊടുത്തു. പിന്നീട് തുടർന്നുള്ള അധ്യായങ്ങളിൽ അതിന്റെ വിശദീകരണങ്ങൾ വരും എന്നും പറഞ്ഞു. അപ്പോൾ ആ വിശദീകരണങ്ങളാണ് ഇന്നു മുതലുള്ള ഈ അധ്യായങ്ങളിലുള്ളത്. ഈ അധ്യായങ്ങൾ വിശദീകരണമായി നമ്മൾ നോക്കിയാൽ ഈ അധ്യായത്തിന്റെ പേര് ബാബുൻ മിനശ്ശിർക്കി ലുബ്സുൽ ഹൽഖത്തി വൽ ഖൈതി വനഹ്വിഹിമ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബാബുൻ മിനശ്ശിർക്കി, ഷിർക്കിൽ നിന്നുള്ള അധ്യായം. എന്താണ് ഷിർക്ക്? ലുബ്സുൽ ഹൽഖത്തി, അത് ഹൽഖകൾ ധരിക്കുക എന്നുള്ളതാണ്, വളയങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്, ഉറുക്കു പോലെയുള്ള കാര്യങ്ങൾ ധരിക്കുക. വൽ ഖൈതി, അതുപോലെ തന്നെ നൂലുകൾ, ചരടുകൾ കെട്ടുക. വനഹ്വിഹിമ, അതുപോലത്തെ കാര്യങ്ങൾ അത് ഒരാൾ ധരിക്കൽ, ഇത് ഷിർക്കിൽപ്പെട്ടതാകുന്നു എന്നറിയിക്കുന്ന അധ്യായം. അപ്പൊ തഫ്സീർ തൗഹീദ്, തൗഹീദിന്റെ വിശദീകരണമായി ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള അധ്യായങ്ങളിൽ ഒന്ന് ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ തൗഹീദ് വിശദീകരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിനെതിരായിട്ടുള്ള ഷിർക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കവി പാടിയതായി കാണാൻ സാധിക്കും, തതബയ്യനുൽ അഷ്യാഉ, ഒരു കാര്യത്തിന്റെ വിപരീതം കൊണ്ടാണ് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു കാര്യത്തെ കുറിച്ച് അതിന്റെ ഹഖീഖത്ത്, അതിന്റെ പരിധി എന്താണ്, അതിന്റെ സാധ്യത എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വിപരീതമായ കാര്യത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പൊ തൗഹീദിനെ കുറിച്ച് ഒരാൾക്ക് പൂർണ്ണമായ അറിവുണ്ടാകണമെങ്കിൽ ഷിർക്കിനെ കുറിച്ച് അവൻ ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. ഷിർക്ക് എന്താണെന്നോ അതിന്റെ വ്യത്യസ്ത ഇനങ്ങൾ എന്താണെന്നോ അറിയാത്തൊരുവൻ ഒരിക്കലും തന്നെ തൗഹീദിനെ കുറിച്ച് യഥാവിധം മനസ്സിലാക്കിയിട്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ തൗഹീദ് പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് പറയുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള ഷിർക്ക് അവന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവൻ തിരിച്ചറിയാൻ സാധിക്കണം, ഇത് തൗഹീദ് അല്ലത് ഷിർക്കാണ്. എന്നാൽ മാത്രമാണ് അവൻ തൗഹീദ് നന്നായി മനസ്സിലാക്കി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതല്ലായെങ്കിൽ ചിലപ്പോൾ ഈ തൗഹീദിന് ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തി തന്നെ, തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വ്യക്തി തന്നെ ഒരു പക്ഷേ ഇത്തരം ഷിർക്കുകളിലേക്ക് വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഷിർക്ക് പല രൂപങ്ങളിലാണ് വരുന്നത്. ഷിർക്ക് ചിലപ്പോൾ നമ്മെ അതിന്റെ രൂപങ്ങളിൽ ഒന്നായി വരുന്നത് ചികിത്സയുടെ രീതിയിലായിരിക്കാം. വ്യത്യസ്ത ഇനങ്ങൾ ചികിത്സ, അതിൽ ഷിർക്കിൽപ്പെട്ട ഇനങ്ങളായ ചികിത്സ ഉണ്ടാകും. അപ്പോൾ അസലിയായ അടിസ്ഥാനപരമായ തൗഹീദുള്ള ഒരു വ്യക്തി പോലും ഇത് പഠിക്കാത്തതിന്റെ ഫലമായിട്ട് അത്തരം ഷിർക്കൻ ചികിത്സാ രീതികളിലേക്ക് പോകും. പ്രത്യേകിച്ചും മുൻകാലത്തില്ലാത്ത രൂപത്തിൽ പല ഷിർക്കുകളും അതിന്റെ മോഡേൺ വെർഷനുകളിലാണ് വരുന്നത്. കാരണം മുൻപ് ഏലസുകളും ഉറുക്കുകളും മാത്രമാണെങ്കിൽ ഇന്നത് വ്യത്യസ്ത ചിലപ്പോൾ ശാസ്ത്രത്തിന്റെ രൂപത്തിൽ അത് അവതരിപ്പിച്ചുകൊണ്ട്, മറ്റ് ചിലപ്പോൾ പുതിയ ഏതെങ്കിലും രാജ്യത്തുള്ള ചികിത്സാ രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ ഷിർക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം അധ്യായങ്ങളിൽ എപ്പോഴാണ് ഒരു കാര്യം ഷിർക്കാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഇല്ലായെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ പോലും അവർ ഇത്തരം ഷിർക്കിലേക്ക് വീണുപോയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വ്യത്യസ്ത ആശയങ്ങളുമായി കൊണ്ടുവരുന്ന എത്രയോ ആളുകൾ അവർ മുമ്പ് തൗഹീദിന്റെ പ്രചാരകരായിരുന്നു, പക്ഷേ ഇത്തരത്തിലുള്ള ഷിർക്കിന്റെയും കുഫറിന്റെയും വാഹകരായി പിന്നീട് തീരുന്നത് ഇതുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പഠനം അത് ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഈ അധ്യായത്തിൽ പറഞ്ഞു, ബാബുൻ മിന ശിർക്കി, ഷിർക്കിൽപ്പെട്ടതാകുന്നു ലുബ്സുൽ ഖൈതി വൽ ഹൽഖതി വ നഹ്വിഹിമ. എന്താണ് വളയം ധരിക്കുക അഥവാ ഉറുക്ക് ധരിക്കുക, അതുപോലെ തന്നെ ചരടുകൾ ധരിക്കുക, അതുപോലെയുള്ളതും, കാരണം ഇത് രണ്ടും മാത്രമല്ല ഷിർക്കിലുള്ളത്, വനഹ്വിഹിമ അതുപോലെയുള്ളതല്ല. കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ലിറഫിൽ ബലാഇ ഔ ദഫ്ഇഹി, അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ലിറഫിൽ ബലാ, എന്തെങ്കിലും ഒരു പരീക്ഷണം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉയർത്തുന്നതിന് വേണ്ടി, അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി. ഔ ദഫ്ഇഹി, പരീക്ഷണം വന്നിട്ടില്ല, പക്ഷെ പരീക്ഷണം വരുന്നതിന് മുമ്പ് അത് വരാതിരിക്കാൻ എന്നുള്ള സുരക്ഷാ മാർഗം എന്നോണം. ഈ രണ്ട് രൂപത്തിലായാലും അത് ഷിർക്കെന്നാണ്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള മുഴുവൻ ഷിർക്കുകളും ഈ അധ്യായത്തിൽ കൊടുത്തിട്ടില്ല. ആ ഷിർക്കിന്റെ ഇനങ്ങളിൽ പലതും, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ധാരാളക്കണക്കിന് ഷിർക്കുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായത്തിന്റെ ഒരു തർത്തീബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൗഹീദിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും, അതെങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്, അതുപോലെ ഷിർക്കിൽ നിന്നുള്ള ഭയം, അതുപോലെ തൗഹീദിന്റെ വിശദീകരണം, ദഅവത്ത്, ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം അതിന്റെ തഫ്സീർ, വിശദീകരണത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ അതിന്റെ വിശദീകരണം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഷിർക്കിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. അതിൽ തന്നെ അദ്ദേഹം ഏറ്റവും ഷിർക്കുൻ അസ്ഗറാണ് ആദ്യം ആരംഭിക്കുന്നത്. വ്യത്യസ്ത ഇനങ്ങളിലുള്ള ഷിർക്കുൻ അസ്ഗറുകൾ, അത് വിശദീകരിച്ച് പിന്നീട് ഷിർക്കുൻ അക്ബറിലേക്ക് പോകുകയാണ്. അല്ലെ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ ഇനമല്ല. ഷിർക്ക് എല്ലാം കടുത്ത തെറ്റ് തന്നെയാണെങ്കിലും അതിൽ ചിലത് നമ്മുടെ ദീനിൽ നിന്ന് തന്നെ പുറത്താക്കി കളയുന്ന കാര്യങ്ങളാണ്. ഷിർക്കുൻ അക്ബർ, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക, സഹായം തേടുക, ഇങ്ങനെ ബരമേൽക്കുക, ഉപദ്രവ ഉപകാരങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക, ഇതെല്ലാം ഷിർക്കുൻ അക്ബറാണ്. ഒരാൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ അത് മതിയായതാണ്. എന്നാൽ അതല്ലാത്ത കടുത്ത തെറ്റുകൾ, വൻപാപങ്ങളെക്കാളും കടുത്ത തെറ്റായിട്ടുള്ള, എന്നാൽ ഒരാൾ ദീനിൽ നിന്നും പുറത്താക്കുന്നില്ല എന്ന അവസ്ഥ മാത്രമുള്ള കാര്യമാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. ഷിർക്കുൻ അസ്ഗർ അങ്ങനെയുള്ള വ്യക്തികൾ, അവർ ദീനിൽ നിന്ന് പുറത്താകുകയില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആ ഷിർക്കുൻ അസ്ഗർ ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് എന്താണെന്നല്ല, അതൊരു ചെറുതാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. അത് കള്ളുകൂടിയേക്കാളും വ്യഭിചാരത്തെക്കാളും പലിശത്ത് നിന്നതിനേക്കാളും ഇതിനേക്കാളെല്ലാം ഗൗരവമുള്ള കാര്യമാണ് ഈ ഷിർക്കുൻ അസ്ഗർ. നമ്മൾ ഈ അധ്യായങ്ങളിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഇതിനേക്കാളെല്ലാം മോശമായ, ഇതിനേക്കാളെല്ലാം വളരെയധികം വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. ഈ അധ്യായത്തിന്റെ ഹെഡിങ് ബാബുൻ മിനശിർക്കി ലുബ്സുൽ ഹൽക. ഹൽക എന്ന് പറഞ്ഞാൽ അത് എന്തിനെ കൊണ്ടും ആവാം. ചിലപ്പോൾ അത് ഈ ഇരുമ്പിനെ കൊണ്ടാകാം. എങ്ങനെയായാലും അതൊരു വളയം എന്നേ അർത്ഥമുള്ളൂ. ഇരുമ്പിനെ കൊണ്ടാകാം, അല്ലെങ്കിൽ സ്വർണത്തിനെ കൊണ്ടാകാം, വെള്ളി കൊണ്ടാകാം, ഇനി അതല്ല പിച്ചള കൊണ്ടോ, ഏത് രൂപത്തിലായാലും അതെല്ലാം അതിലുൾപ്പെടുന്നുണ്ട്. എന്തായാലും അത് വിഷയം ഒന്ന് തന്നെ. അപ്പൊ ലുബ്സുൽ ഹൽക, ഹൽക എന്നും ഹലഖ എന്നും രണ്ട് രൂപത്തിൽ ലാമിന് സുക്കൂൻ ഇട്ടിട്ടും ഫത്ഹ ഇട്ടിട്ടും പറയാറുണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്, വളയം എന്നുള്ള അർത്ഥത്തിൽ. എന്താണ് ഹൈത്ത് എന്ന് പറഞ്ഞാൽ? ഹൈത്ത് എന്ന് പറഞ്ഞാൽ ചരട്, നൂല്, അതിനൊക്കെയാണ് ഹൈത്ത് എന്ന് പറയുന്നത്. അതും ആളുകൾ പല സ്ഥലത്തും കയ്യിൽ കെട്ടുന്നവരുണ്ടാകും, ചരട് അരയിൽ കെട്ടുന്നവരുണ്ടാകും, കഴുത്തിൽ കെട്ടുന്നവരുണ്ടാകും. അങ്ങനെ ചില ആളുകൾ അവിടെ മാത്രമല്ല, അവരുടെ വീട്ടിൽ കെട്ടിത്തൂക്കും, അവരുടെ മുറികളിൽ കെട്ടിത്തൂക്കും, വാഹനങ്ങളിൽ കെട്ടിത്തൂക്കും, അവരുടെ മൃഗങ്ങളിൽ കെട്ടിത്തൂക്കും, ഇങ്ങനെ എല്ലായിടത്തും കെട്ടിത്തൂക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി. ഒന്നുകിൽ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും രോഗം തന്റെ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടി മാതാപിതാക്കൾ കെട്ടിക്കൊടുക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ അത് തനിക്കായാലും തന്റെ താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായാലും വന്നു കഴിഞ്ഞാൽ അത് മാറുന്നതിന് വേണ്ടി കെട്ടിക്കൊടുക്കും. അതല്ലെങ്കിൽ വരാതിരിക്കുന്നതിന് വേണ്ടി, കണ്ണേറേൽക്കാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ഇവർ ഈ രൂപത്തിൽ ഇങ്ങനെ കെട്ടും. അത് വളയങ്ങളുടെ രൂപത്തിലും ചരടുകളുടെ രൂപത്തിലും, ലോഹത്തിന്റെ രൂപത്തിലാകട്ടെ, നൂലുകളുടെ രൂപത്തിലാകട്ടെ, ഇത് ആളുകൾ കെട്ടും. ഇത് ഷിർക്കുൻ അസ്ഗറ, ഷിർക്കുൻ അസ്ഗറ. ഇത് ഷിർക്കുൻ അസ്ഗറാണ് എന്ന് പറഞ്ഞാൽ ഇത് നിരുപാധികം ഇങ്ങനെ ചെയ്യുന്നത് ഷിർക്കുൻ അസ്ഗറാണ് എന്ന അർത്ഥമില്ല. ചില സമയത്ത് ഇത് ഷിർക്കുൻ അക്ബറായി മാറും. വലിയ ഷിർക്ക്, ദീനിൽ നിന്ന്, അഥവാ ഒരു ഉറുക്ക് കെട്ടുക വഴി ഒരാൾ ദീനിൽ നിന്നും പുറത്താകാം, മുസ്ലിം എന്നുള്ള ആ ഒരു ലേബലിൽ നിന്നും അവൻ കാഫറാകാം, മുഷ്രിക്കാകാം. എപ്പോഴാണത്? അവൻ അവൻ വിശ്വസിക്കുന്നു ഈ ഒരു വസ്തുവിന് സ്വന്തം നിലക്ക് എന്നെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്, ഇത് സ്വന്തം നിലക്ക് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ഉറുക്കാണ്, ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇതിന് എന്നെ ആപത്തുകളിൽ നിന്നും തടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട്, എന്റെ രോഗം മാറ്റാനുള്ള കഴിവ് ഈ ചരടിനുണ്ട്, അതല്ലെങ്കിൽ ഈ ഉറുക്കിനുണ്ട്, ഈ തമീമത്തിനുണ്ട് എന്നൊരു വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് കേവലം ഷിർക്കുൻ അസ്ഗറല്ല, ഷിർക്കുൻ അക്ബറാണ്, ദീനിൽ നിന്ന് പുറത്തു പോകും. ഷിർക്കുൻ അസ്ഗർ എപ്പോഴാണാകുന്നത്? ഷിർക്കുൻ അസ്ഗർ ആകുന്നത് ഇവൻ വിശ്വസിക്കണം ഇത് മുഖേന, ഇത് കെട്ടുക വഴി അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ രോഗം മാറ്റിത്തരും, ഇത് കെട്ടുക വഴി അള്ളാഹു എനിക്കൊരു രോഗം അത് എനിക്ക് വരുത്തുകയില്ല, അള്ളാഹു എനിക്കൊരു ആപത്ത് വരുത്തുകയില്ല. അഥവാ ആപത്ത് വരുത്തുന്നതും രോഗങ്ങൾ ഉയർത്തുന്നതും അള്ളാഹു ആണെന്നുള്ള വിശ്വാസമുണ്ട്, പക്ഷെ ഇത് കെട്ടിയത് കൊണ്ടാണ് എന്ന വിശ്വാസം വരുമ്പോഴാണ് അത് ഷിർക്കുൻ അസ്ഗറാകുന്നത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല സബബാക്കാത്ത ഒരു കാര്യത്തിന് കാരണമാക്കാത്ത ഒരു കാരണം അവൻ സ്വീകരിക്കുക, അള്ളാഹു കാരണമാക്കാത്ത, അഥവാ ഒരു ഉപദ്രവം നീങ്ങുന്നതിനോ ഒരു ഉപദ്രവം തടയുന്നതിനോ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യത്തെ കാരണമാക്കിയിട്ടില്ല. ഇവൻ അതിനെ കാരണമാക്കിയാൽ അത് ഷിർക്കാകും, അത് ഷിർക്കാകും, അത് ഷിർക്കുൻ അസ്ഗറാണെന്നാണ് നമുക്ക് ദീനിന്റെ അധ്യാപനങ്ങളിലൂടെ മനസ്സിലാക്കുക. എന്നാൽ ഒരാൾ അത് തന്നെയാണ്, അതിന് തന്നെ സ്വയം കഴിവുണ്ട്, അതിന് തന്നെ എന്റെ ഉപദ്രവത്തിന്, അഥവാ നമ്മുടെ കാറിൽ കെട്ടിയിരിക്കുന്ന ഒരു പച്ച നൂല്, ആ നൂലിന് ഒരു കഴിവുണ്ട്, ആ നൂലിന് ഒരു കഴിവുണ്ട്, ആ കഴിവെന്താണെന്ന് വെച്ചാൽ അതിനൊരു അപകടവും പറ്റുകയില്ല, നമുക്കൊരാപത്തും വരികയില്ല എന്ന് അതിന് തന്നെ സ്വയം കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറായി മാറും. അത് കേവലം ഒരു കാരണമല്ല, മാറ്റിത്തരേണ്ടത് അള്ളാഹുവാണ് എന്ന വിശ്വാസമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗർ, അല്ലെങ്കിൽ ഷിർക്കുൻ അക്ബറാണ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് വ്യത്യസ്ത രൂപങ്ങളിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവൻ ഏർപ്പെടുത്തും. അവന്റെ പരീക്ഷണമാണ്, ഖൈറായിട്ടും ഷർറായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭാഗത്തുനിന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നുണ്ടോ, നാളെ ആഖിറത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അവരിത് തൃപ്തിപ്പെടുന്നുണ്ടോ എന്നതിന് വേണ്ടിയിട്ടാണ്. ധാരാളം ഹിക്മത്തുകളുണ്ട് അള്ളാഹു ഒരാൾക്ക് രോഗം ബാധിപ്പിക്കുന്നതിന്, ഒരാൾക്കൊരു പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല വരുത്തുന്നതിന് ധാരാളം ഹിക്മത്തുകൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് അടിമ അതിനോട് പ്രതികരിക്കുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ നമ്മെ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ, അതുപോലെ അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇത് ഉണ്ടാവും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദീനിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദുർ ഒരു ഉപദ്രവം അത് തടയാൻ, അല്ലെങ്കിൽ ഉപദ്രവം വന്നത് നീക്കാൻ നമുക്ക് മൂന്ന് രൂപത്തിൽ ഷറയിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആ മൂന്ന് രൂപത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്തരത്തിലുള്ള ആമുഖങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ ഈ അധ്യായത്തിൽ വന്ന ഓരോ ആയത്തിന്റെയും ഹദീസിന്റെയും യഥാർത്ഥത്തിലുള്ള താല്പര്യം അതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുവദിച്ചു തന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അദ്ദുആ, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അത് നമുക്ക് ഉള്ള പ്രയാസങ്ങൾ അത് നീക്കിത്തരും. ഇനി എന്തെങ്കിലും പ്രയാസം അത് ഉണ്ടാകാൻ പോകുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന കൊണ്ട് അത് നമുക്ക് ഇല്ലാതാക്കി തരും. നമ്മുടെ ദുആ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള നമ്മുടെ ഖദറുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാറ്റിത്തരും. നമുക്ക് എന്തെങ്കിലും വലിയ രോഗങ്ങൾ വരാൻ പോകുന്ന സമയത്ത് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള മാറാ രോഗങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ അപകടം പിടിച്ച കാര്യങ്ങളിൽ നിന്നുമെല്ലാം ദുആ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ദുആകൾ ചെയ്യുക വഴി നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ നമുക്ക് അറിയപ്പെട്ട കാര്യമാണ്, രോഗം വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അത് നീങ്ങിപ്പോകും. ഇങ്ങനെ ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആ തന്നെ അവനൊരു ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം സ്വീകരിച്ചാൽ അത് അവന് അതിന്റെ മേലെയാണ്. ഒരാൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ അവന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഒരാൾക്ക് ദുആ വർദ്ധിപ്പിക്കാൻ അത് തന്നെ മതിയായതാണ്. ഒരാൾ അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇത് നല്ലതാണ്, അതല്ലാതെ മോശം കാര്യമല്ല. ജനങ്ങളോട് ആവശ്യങ്ങൾ പറയുന്നതാണ് മോശം. അള്ളാഹുവിനോട് നമ്മൾ എന്നും ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പാപമോചനത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ അത് ഹൈറാക്കുന്നതിന് വേണ്ടി, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഇതെല്ലാം ദൂരീകരിക്കുന്നതിനോട് ഒരാൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ദുആയുടെ ലഫ്ളുകൾ തന്നെ ഇബാദത്താണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ഉത്തരം കൂടി നൽകിയാൽ അത് അവന് അത് വേറൊരു കാര്യം കൂടി കിട്ടി. അപ്പോൾ അതിന് ദുആ ചെയ്യുന്നത് വഴി തന്നെ അവന് പ്രതിഫലം കിട്ടി. കാരണം നമുക്കറിയാം ദുആക്ക് ചെയ്താൽ അള്ളാഹു അതിന് ഉത്തരം നൽകും, അതിൽ യാതൊരു സംശയവും വേണ്ട. അടിമകൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകിയിരിക്കും. പക്ഷെ ചില സമയത്ത് അള്ളാഹു ആ ഉത്തരം ഇവിടെ അല്ല നൽകുക, ആഖിറത്തിലേക്കാണ്. അപ്പോൾ എങ്ങനെ ചെയ്താലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുആ ചെയ്താൽ അവൻ നഷ്ടമില്ല, അത് അവൻ ഹസനത്തായിട്ട് അവന്റെ രേഖകളിൽ എഴുതപ്പെടും. അവൻ പറയുന്ന ചെയ്യുന്ന ഹസനത്തായിട്ട് ഇബാദത്ത് എന്ന് പറയുന്നത് ഏറ്റവും അഫ്സലായിട്ടുള്ള ദുആ എന്ന് പറയുന്നത് അഫ്സലായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദുആ അത് തന്നെയാണ് ഇബാദത്ത്. ഇബാദത്തിന്റെ മജ്ജയാണ് ദുആ എന്ന് പറയുന്നത്. ഒരാൾ അങ്ങനെ ദുആ ചെയ്താൽ അവൻ ധാരാളം നന്മകൾ കിട്ടും. എന്നാൽ ആ ദുആ അത് അള്ളാഹു അല്ലാത്ത ആളുകളോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ശിർക്കുൻ അക്ബറായി. ഒരാൾ രോഗം മാറുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രയാസം നീങ്ങുന്നതിന് വേണ്ടി ഏതെങ്കിലും ഖബറിന്റെ അടുക്കൽ പോയി ചോദിക്കുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നേർച്ചകൾ നേരുന്നു. രോഗം നീങ്ങുന്നതിന് വേണ്ടി ഒരാൾ നേർച്ച കഴിക്കുകയാണ്. ഒരു കോഴി അറുത്ത് കഴിഞ്ഞാൽ ഇന്ന ഷെയ്ഖിന്റെ ഖബറിന്റെ അടുക്കൽ പോയി. ഖബറിന്റെ അടുക്കൽ പോകണം എന്നില്ല, തന്റെ വീട്ടിൽ നിന്നാകട്ടെ, അതാണ് അവന്റെ നീയത്ത്. ആ ഷെയ്ഖിന്റെ പേര് ഇന്ന പ്രത്യേക ദിവസം ഇന്നയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ എന്ത് ചെയ്യുകയാണ്? അതോടുകൂടി അവൻ ദീനിൽ നിന്ന് പുറത്തു പോവുകയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നീങ്ങാനുള്ള കാര്യം അത് ദുആ സ്വീകരിക്കുക, ദുആ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ളത് അൽ അസ്ബാബുൽ ഹസിയയാണ്, അഥവാ നമുക്ക് പ്രാപഞ്ചികമായി ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. അൽ അസ്ബാബുൽ ഖദരിയ എന്നും പണ്ഡിതന്മാർ പറയാറുണ്ട്. പ്രാപഞ്ചികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതുപോലെ, അത് നമുക്ക് ഹസിയയിൽപ്പെട്ട കാര്യമാണ് രോഗത്തിന് മരുന്ന് സ്വീകരിക്കുക എന്നുള്ളത്. അത് നമുക്കൊരു വന്ന രോഗങ്ങൾ വരാതിരിക്കാനുള്ള കാര്യമാണ്. ഇനി ചില പ്രതിരോധ മരുന്നുകൾ ഉണ്ടാകും, അത് നമുക്ക് സ്വീകരിക്കുക എന്നുള്ളത് രോഗം നമ്മളിൽ നിന്ന് വരാതിരിക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. ഇത് രണ്ടും അനുവദനീയമായ കാര്യമാണ്. അപ്പോൾ ഇത് ഒരാൾ സ്വീകരിക്കുക വഴി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രയാസങ്ങൾ വന്നത് നീക്കാനും പറ്റും, അതുപോലത്തത് ഉള്ള പ്രയാസങ്ങൾ അത് മാറിപ്പോകാനും പറ്റും. പക്ഷെ എങ്ങനെയാണ് ഒരു കാര്യം അത് അസ്ബാബുൽ ഹസിയയാണ്, അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാപഞ്ചികമായ കാര്യങ്ങൾ എന്നൊരാൾ ഒരു കാര്യത്തെ സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് രൂപത്തിലാണ് സ്ഥിരീകരിക്കുക. ഒന്നുകിൽ അത് പരീക്ഷണങ്ങളിലൂടെ, ഒരു പ്രത്യേക ഒരു മരുന്ന് അത് കാലാകാലമായി പരീക്ഷിച്ചിട്ട് അത് പനി മാറ്റുന്ന ഒരു മരുന്നാണ് എന്ന് മനസ്സിലായാൽ അത് അയാൾക്ക് ഉപയോഗിക്കാം പരീക്ഷണങ്ങളിലൂടെ. വേറൊരു മരുന്ന് അത് അയാൾക്ക് ചുമക്ക് ഉപകാരമുള്ളതാണ്, അത് ഇന്ന് തന്നെ ആകണമെന്നില്ല, അലോപ്പതി തന്നെ ആകണം അല്ലെങ്കിൽ ഇന്നതാകണമെന്നില്ല. ഹലാലായ ഏത് ചികിത്സ, അത് നാട്ടുവൈദ്യനാകട്ടെ ഏതുമാകട്ടെ, അത് കാലാകാലമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ അത് ഇന്ന രോഗത്തിന് ഫലപ്പെടും എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ അത് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം, അതിൽ തെറ്റില്ല. രണ്ടാമത്തെ നമുക്ക് ഷറായി ആയിട്ട് ദലീലിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരുപാട് കാര്യങ്ങൾ. തേൻ പോലെയുള്ളത്, തേൻ ഒരാൾക്ക് ഉപയോഗിക്കാം, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നഹ്ലിൽ ഫീഹി ശിഫാഉൻ ലിന്നാസ്, അത് ജനങ്ങൾക്ക് ശിഫാ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. അതുപോലെ ഹബ്ബത്തു സൗദ, കരിഞ്ജീരകം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ മരണം ഒഴികെയുള്ള എല്ലാത്തിനുമുള്ള ചികിത്സയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അനുവദനീയമാണ്. അതുപോലെ തന്നെ ഹിജാമ, ശരീരത്തിൽ നിന്നും മോശം രക്തങ്ങൾ നീക്കിക്കളയുന്നത്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കദരിയായിട്ടുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ കദരിയായിട്ടുള്ള കാരണങ്ങൾ സ്വീകരിക്കുന്നത് രണ്ടേ രൂപത്തിലേ പറ്റുകയുള്ളൂ. ഒന്നുകിൽ അത് അനുഭവം കൊണ്ട് തെളിഞ്ഞിരിക്കണം, അതല്ലാതെ ഏതെങ്കിലും ഒരു വസ്തു കുടിച്ചു കഴിഞ്ഞാൽ ഇത് മാറും എന്ന് ആർക്കും അറിയില്ല. പുതുതായി ഒരാൾ കണ്ടുപിടിച്ചു പറയുകയാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗവും മാറും, അതൊരിക്കലും പാടില്ല, അത് പാടില്ല. മറിച്ച് അത് വ്യക്തമായ കാരണങ്ങളിലൂടെ ബോധ്യപ്പെടണം. ഇന്നാലെന്നതിന് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടണം എന്നില്ല, മറിച്ച് അത് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടായിരിക്കണം. ഇപ്പൊ ഒരാൾ പറയുകയാണ് ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നിട്ട് ഈ പച്ചവെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിച്ച് ഇതിന് കുടിച്ചോളൂ എല്ലാ രോഗം മാറും, ആർക്കും അറിയില്ല ഇയാൾ കണ്ടുപിടിച്ചതാണ്. അത് അനുവദനീയമല്ല, കാരണം ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് അത് മറന്നിരിക്കുകയാണ്. അത് വ്യക്തമായിരിക്കണം അതിന്റെ കാരണങ്ങൾ, ഇതിൽ ഇന്നാലിന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് പനിക്ക് കുടിച്ചു കഴിഞ്ഞാൽ അത് പനി അങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഇതിൽ ഉറ്റിച്ചിരിക്കുന്ന ഇതിലിട്ടിരിക്കുന്ന പൊടി അത് ഇന്നാലെന്ന കാരണങ്ങളുള്ളതാണ്, അത് കഴിക്കുക വഴി അത് മാറണം. ഒരാൾക്ക് ഇപ്പോൾ ഒരാൾ പനി വന്നു കഴിഞ്ഞാൽ അയാൾ കുടിക്കുന്ന പനഡോള് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഗുളിക, അതിന്റെ വഴി എന്താണ്, അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. അതാർക്കും ഗോപ്യമായ കാര്യമല്ല, അത് വളരെ ആ ശാസ്ത്ര ലോകത്ത് അതിന് പഠിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. അത് ഉപയോഗിക്കാം, എന്നാൽ അതല്ലാത്ത രീതികൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് പല രൂപത്തിലുള്ള ചികിത്സകൾ ഇന്നിറങ്ങിയിട്ടുണ്ട്, അതിന്റെ പല കാരണങ്ങളും ആളുകൾക്ക് അറിയുകയില്ല. പ്രാണിക് ഹീലിംഗ്, അങ്ങനെയുള്ള ഹീലിംഗ്, ഇങ്ങനെയുള്ള ഹീലിംഗ്, പലതിന്റെയും എങ്ങനെയാണ്, അതിന്റെ ഒരു സബബുമില്ല. കാരണം നമ്മൾ പറഞ്ഞു ഒന്നുകിൽ അത് ദുആ കൊണ്ട് മാറണം ഒരു രോഗം, അല്ലെങ്കിൽ ഒരു ശർറ് നമുക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ. ഈ കാരണങ്ങൾ ഒന്നുകിൽ ദലീലുകൾ വന്ന കാരണങ്ങളായിരിക്കണം. തേൻ എങ്ങനെ ശിഫ നൽകുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്ന്. ഹിജാമ എങ്ങനെ അത് ശിഫ ഉണ്ടാക്കണം എന്ന് ഒരാൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ കരിഞ്ജീരകം എങ്ങനെ ശിഫ ഉണ്ടാകുന്നു എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ദലീലുള്ള കാര്യം. എന്നാൽ ദലീലില്ലാത്ത മനുഷ്യൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായ തജ്രീബ് കൊണ്ട് തെളിയണം. അത് ഇങ്ങനെ തുടരെ തുടരെ ചെയ്തുകൊണ്ട് പ്രാക്ടീസിലൂടെ തെളിഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ അത് അനുവദിക്കപ്പെടുകയുള്ളൂ, അതല്ലാത്തത് അനുവദിക്കപ്പെടുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് പ്രാണിക് ഹീലിംഗ് പോലെയുള്ള കാര്യങ്ങൾ എന്ത്, അവർ പല പല കാര്യങ്ങളും പല ദുരൂഹതകളെയാണ് അതുള്ളത്. ഒരാൾ ഈ അടുത്ത് ഒരു നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിച്ച ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രാണിക് ഹീലിംഗ്. ഒരു സ്ത്രീക്ക് അവർക്ക് ഉറക്കമില്ല, ഉറക്കമില്ലാത്തൊരു പ്രശ്നമുണ്ട്. അവർ കാലാകാലങ്ങളായിട്ട് അലോപ്പതി ഉറക്കത്തിനുള്ള മരുന്ന് കുടിച്ചിട്ടാണ് അവർ ഉറങ്ങാറുള്ളത്, അതല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനെ ഇങ്ങനെ ഈ ഒരു പ്രാണിക് ഹീലിംഗ് ചെയ്യുന്ന ഒരാളുടെ അടുക്കൽ പോവുകയും ചികിത്സ തേടുകയും ചെയ്തു. അവർ പറഞ്ഞു നിങ്ങൾ ആ ഗുളികയൊക്കെ ഒഴിവാക്കണം, നമ്മളതിന് പകരം ഒരു ചികിത്സയുണ്ട് എന്ന് പറഞ്ഞു. അവിടുന്ന് കുറച്ച് ചികിത്സ എന്തൊക്കെയോ ചെയ്തു. ഇവർ വീട്ടിലെത്തിയതിനു ശേഷവും ഇവർക്ക് ഉറക്കില്ല, കാരണം ഇവർ ഗുളിക ഒഴിവാക്കി രാത്രി ഒരു മണിയായിട്ടൊന്നും ഉറക്കില്ല. ഉടനെ ഈ നമ്പറിലേക്ക് വിളിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ മരുന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് ഉറക്ക കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. വിളിച്ചത് അവരുടെ മകളാണ്. അവർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഫോണൊന്ന് ചെവിയിൽ വെക്ക്, എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞു. 10 മിനിറ്റ് ഇങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണ് വെച്ച സ്ത്രീ, അവർക്കല്ല പ്രയാസം, പ്രയാസം അവരുടെ ഉമ്മക്ക, ഈ സ്ത്രീ അവിടെ കിടന്നുറങ്ങിപ്പോയി, മറ്റേ സ്ത്രീക്ക് എപ്പോഴും ഉറക്കില്ല. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്? ഒരു ഫോണ് വെക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സബബല്ല, ഫോണ് ചെവിയിൽ വെച്ച് ചികിത്സിക്കുക ഇതൊരിക്കലും ഒരു സബബല്ല. ഇതെന്തെങ്കിലും രൂപത്തിലുള്ള പൈശാചികമായ ഇടപെടലുകളോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള തട്ടിപ്പുകളോ മാത്രമാണ്. അങ്ങനെ ധാരാളക്കണക്കിന് ചികിത്സകളുണ്ട്, അത് വ്യക്തമായി അതിന് ഇന്നാലെന്ന കാരണങ്ങൾ കൊണ്ട് അത് ബോധ്യപ്പെടണം, എന്നാലേ അത് അനുവദിക്കപ്പെടുകയുള്ളൂ. അതല്ലാത്ത ഇന്നിപ്പോ ശാസ്ത്രത്തിന്റെ രീതിയിൽ വരുന്ന കാര്യങ്ങളുണ്ട്, ചില പ്രത്യേക വളകൾ. അത് ഇന്ന് ഈ പറയപ്പെടുന്ന മുൻകാലത്ത് ആളുകൾ ജാഹിലിയത്തിൽ ചെയ്തിരുന്ന ഇന്നും ചെയ്തിരുന്ന പല ഉറുക്കിന്റെയും മേലസിന്റെയും ഒരു മോഡേൺ വേർഷനായിട്ടേ പറയാൻ പറ്റുകയുള്ളൂ. അത് ഇന്നാലെന്ന മിനറൽസ് ആ വളയിലുണ്ട്, അത് മഗ്നീഷ്യത്തിന്റെ വളയാണ് അല്ലെങ്കിൽ ആ രൂപത്തിലെ വള. അത് ധരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാക്കുന്ന മഗ്നീഷ്യത്തിന്റെ കുറവ് അത് പരിഹരിക്കപ്പെടും. എങ്ങനെയാണ് കയ്യിലൊരു വള കിട്ടിയാൽ അത് ശരീരത്തിന്റെ അകത്തേക്ക് കയറുക? അത് വ്യത്യസ്ത രൂപത്തിലുള്ള തട്ടിപ്പുകളാണത്, അഥവാ നമ്മുടെ വിശ്വാസമാണ് അവിടെ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തൗഹീദ് പഠിച്ചു എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇങ്ങനെയുള്ള പല അബദ്ധങ്ങളിലും പല ചികിത്സകളും വരുന്ന സമയത്ത് ചാടി അതിലേക്ക് വീഴുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും അങ്ങനെയുള്ള പെട്ടെന്ന് പുതിയതായി എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അതിലേക്ക് ചാടി പോകുക എന്നുള്ളത് ഒരു പാടില്ല. അത് കേവലം ഒരു ചൂഷണത്തിനിരയാകും, അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും എന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ പറയുന്നത്, അതൊരു വശമാണ്. മറിച്ച് നമ്മുടെ ദീനാണ് അവിടെ ഇല്ലാതാകുന്നത്. ഏത് രൂപത്തിലാണ് അവർ നമ്മെ ശിർക്കിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം പല രൂപത്തിൽ അതിനോടൊരു താല്ലുക്ക് ഉണ്ടാകുകയാണ്. കാരണം ഒന്നുകിൽ നമുക്കത് എന്തായിരിക്കണം, ദുആ ചെയ്ത് മാറുന്ന ഒരു കാര്യമായിരിക്കണം, അത് ദുആ ചെയ്യാം അത് മാറും, അല്ലെങ്കിൽ ഇത്തരം ദലീലുകൾ വേണം, ഖുർആനിലുള്ള ഹദീസിലുള്ള കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ തജ്രിബ് കൊണ്ട് വ്യക്തമായി തെളിഞ്ഞ കാര്യമാണ്. ഇപ്പൊ പാരമ്പര്യ ചികിത്സയിൽ ഇന്ന മരുന്ന് കഴിച്ചാൽ നമ്മൾ മുറിവ് ഉണങ്ങും, അത് നമുക്ക് ഉപയോഗിക്കാം. കാരണം അതിൽ ആ മുറിവ് ഉണക്കാനുള്ള ഇന്നാലുള്ള കാരണങ്ങളുണ്ട്. അത് എത്രയോ കാലങ്ങളായിട്ട് പഴമക്കാരായ ആളുകൾ തന്നെ അത് അരച്ച് കണ്ടുപിടിച്ച് തേച്ചാൽ അത് മാറും, അതിന് കുഴപ്പമില്ല. ഇന്ന മരുന്ന് ഇറ്റിച്ചു കഴിഞ്ഞാൽ അത് കണ്ണ് രോഗം മാറും. ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചൊറിച്ചിൽ മാറും, അത് തേച്ചു കൊടുത്താൽ മുറിവ് ഉണങ്ങും. ഇതൊക്കെ പാരമ്പര്യമായി അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ റിസർച്ചുകൾ വഴി കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, അത് ഉപയോഗിക്കാം. പക്ഷെ അതല്ലാതെ പുതിയൊരു കാര്യം കൊണ്ടുവന്ന് അതിനൊരു കാരണങ്ങൾ കിട്ടുന്നില്ല, ഇതെങ്ങനെയാണ് മാറുന്നത് എന്ന് ആർക്കും അറിയില്ല, അതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ ആർക്കും സാധിക്കുന്നില്ല. അതങ്ങനെ ചെയ്താൽ മാറും, ഇതിങ്ങനെ ചെയ്താൽ അത് മാറും, ഇന്ന വള ധരിച്ചാൽ മാറും. അത് എത്ര പുതിയ മോഡേൺ ടെക്നിക്കുകൾ പറഞ്ഞാലും അത് ഈ പറയുന്ന ഷിർക്കിന്റെ ഇനങ്ങളിലേക്ക് കാണപ്പെടുക. അതുകൊണ്ട് അത് അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് വ്യക്തമായി മനസ്സിലാക്കണം. ഒരു വ്യക്തിക്ക് അതെങ്ങനെയാണ് അത് ഫലിക്കുന്നത് എന്ന് അവൻ അറിയില്ലെങ്കിലും അതിന്റെ ആ ഒരു വൈദ്യന്മാർക്കെങ്കിലും അത് വിശദീകരിച്ച് നൽകാൻ സാധിക്കണം. അതല്ലാതെ ഒരു കാരണം പറയാതെ അതിങ്ങനെ മാറുമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. രോഗത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ് പണ്ഡിതന്മാർ പറയുന്നത്, രോഗം മാറുമെന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ചികിത്സ അത് ഷറഈയായിട്ട് അനുവദിക്കപ്പെടുകയില്ല. ഷറഈയായിട്ട് അനുവദിക്കപ്പെടാനുള്ള ഒരു നിബന്ധനയല്ല രോഗം മാറണമെന്നുള്ളത്. രോഗം ചിലപ്പോൾ മാറിക്കൊള്ളണമെന്നില്ല, നമ്മൾ ദുആ ചെയ്താലും ചിലപ്പോൾ മാറിക്കൊള്ളണമെന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റേതായ ഹിക്മത്തുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ തേൻ ഉപയോഗിച്ചാലും മാറിക്കൊള്ളണമെന്നില്ല, കാരണം അല്ലാഹുവിന് അവന്റെ ഹിക്മത്തുകൾ ഉണ്ടാവും. ഈ രോഗം എത്ര കാലം ഇവിടെ നിൽക്കണം, എത്ര കാലം ഈ രോഗം ഇവനുണ്ടാകണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പല കാരണങ്ങൾ കൊണ്ടാണ് രോഗങ്ങൾ പരീക്ഷിക്കുന്നത്. പാപങ്ങൾ പുറത്തു കൊടുക്കാനാണ്, അവന്റെ ദർജകൾ വർദ്ധിപ്പിക്കാനാണ്. അതുപോലെ അല്ലാഹു അവനെ കൂടുതൽ പരീക്ഷിച്ച് അവന് ഒരുപാട് ഹൈറുകൾ കൊടുക്കാനാണ്, അവന്റെ ദുആകൾ വർദ്ധിപ്പിക്കാനാണ്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മരുന്ന് അത് ഇന്ന രോഗത്തിന് പറ്റുകയോ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അത് ഫലിച്ചോ ഇല്ലേ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. ചില സമയത്ത് മറ്റൊരാൾക്ക് ഫലിക്കുന്നത് ഇയാൾക്ക് ഫലിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു കാര്യം ഫലിച്ചു എന്നുള്ളത് കൊണ്ടായാലും അത് നല്ല മരുന്നാണ് എന്നും പറയാൻ സാധിക്കുകയില്ല. മറിച്ചത് എല്ലാ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അതിന് ഉണ്ടാകണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞത് ഒന്നാമത്തെ ദുആയാണ്, രണ്ടാമത്തത് ഇതുപോലെ അസ്ബാബ് ഖദരിയാണ്, പ്രാപഞ്ചികമായ കാരണം സ്വീകരിക്കുകയാണ്. മൂന്നാമത്തത് അസ്ബാബ് ഷറഈയായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ ദുആയുമല്ല ഇത്തരത്തിലുള്ള കാരണങ്ങളുമല്ല, മറിച്ച് റുഖിയ പോലെയുള്ള കാര്യങ്ങൾ. റുഖിയ പോലെയുള്ള കാര്യങ്ങൾ അതിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയുകയില്ല. അതൊരു ചികിത്സാ രീതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമായ ഖുർആൻ അതൊരാളിലേക്ക് പാരായണം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് മാനസികമായും അതുപോലെ ശാരീരികമായും ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഇല്ലാതാകും. അതുപോലെ ദിക്റുകളുണ്ട്, വേദനക്കുള്ള ദിക്റുകളുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകളുണ്ട്. അത് ഒരാൾ ചൊല്ലുക വഴി ഒരാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് നീങ്ങും, അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന വിഷാദ രോഗങ്ങൾ നീങ്ങും. അതിനുള്ള ദിക്റുകൾ ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനാണ് അൽ അസ്ബാബു ഷറഈയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് തരീഖത്തു ഷറഇന്റെ ഒരു വഴിയിലൂടെ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അതെങ്ങനെയാണ് നമ്മളൊരു ഖുർആൻ ഓതുന്ന സമയത്ത് എന്ത് മാറ്റമാണ് അവർ സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയുകയില്ല. കാരണം ഗൈബിയായ കാര്യമാണ്, പൂർണ്ണമായും ഗൈബിയായ കാര്യമാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു മൂന്ന് രീതികളല്ലാതെ നാലാമതൊരു രീതി ഒരാൾ ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ല. കാരണം ചില കാര്യങ്ങൾ അത് അനുഭവങ്ങളിലൂടെ അത് നല്ലതാണെന്ന് തെളിയും, പക്ഷെ അത് ഷറഈയായിട്ട് അനുവദിക്കപ്പെട്ടതായിരിക്കില്ല. ഷറഈയായിട്ട് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളായിരിക്കും. ചിലത് അത് ഉപകാരമാണ് എന്നുള്ളത് പരീക്ഷണങ്ങളിലൂടെ തെളിയുകയില്ല. കാര്യം ഉപകാരമെന്ന ആൾ പറഞ്ഞാലും അത് പരീക്ഷണങ്ങളിലൂടെ തെളിയാത്ത കാര്യമായിരിക്കും. ഇതൊന്നും തന്നെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ല. എന്തുകൊണ്ടാണിത് ഇത്തരത്തിൽ സ്വീകരിക്കുന്നത്? ഷിർക്കുൻ അസ്ഗറാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒരു വ്യക്തി ഒരു വസ്തു അത് ഷറഈയായിട്ട് തെളിയിക്കപ്പെട്ടതല്ല, അതുപോലെ ഇത്തരത്തിലുള്ള പ്രാപഞ്ചികമായി തെളിയിക്കപ്പെട്ടതുമല്ല. അപ്പൊ മൂന്നാമതൊരു സാധ്യത എന്ന് പറയുന്നത് അതിനോടൊരു ഹൃദയത്തിലൊരു ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ സ്വീകരിക്കുന്നത്. ഒരു താല്ലുക്ക്, ഹൃദയത്തിൽ ഒരു ബന്ധം അവൻ അതിനോട് ഉണ്ടാക്കുന്നുണ്ട്, ഈ ഒരു ചികിത്സാ രീതിയോട്, ഈ ഒരു ബന്ധത്തിനോട്. ഇങ്ങനൊരു ബന്ധം അവൻ ഉണ്ടാകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ഉണ്ടാകേണ്ട കാര്യമാണ്. കാരണം അത് ഒരു പനഡോള് കഴിക്കുമ്പോൾ ഒരാൾക്കും ആ പനഡോളിന്റെ ശക്തിയൊന്നും ആരും വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അതിന് ഇന്നാലിന്ന കാര്യങ്ങളുടെ മാറുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ല, അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്ത് ആളുകൾക്ക് അറിയാം ഇത് ഷറഈയിലുള്ളതാണ്. തേൻ ഉപയോഗിക്കുന്ന സമയത്ത് ആളുകൾക്ക് അറിയാം. പക്ഷെ അതല്ലാത്ത ഒരു കാരണം വ്യക്തമാകാത്ത ഒരു കാര്യം ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കൽബ് കൊണ്ടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അത് മാറുന്നത്. ആ ഒരു വിശ്വാസമാണ് അവിടെ അവൻ മാറുന്നത്. അതുകൊണ്ടാണ് അത് ഷിർക്കിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സാ രീതികൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ആരെങ്കിലും അത് മാറുന്നുണ്ട്, ഇന്നാൾക്ക് മാറി, ഇന്നാൾക്ക് ശരിയായിട്ടുണ്ട് എന്ന് കേട്ട ഉടനെ അതൊരു ചികിത്സാ രീതിയായി സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് അത് വ്യക്തമായി അത് അനുഭവങ്ങളിലൂടെ അതിനങ്ങനെ ഒരു ഗുണമുണ്ട് ആ കാര്യം ചെയ്യുന്നതിന്, എന്നാലെന്ന രീതിയിലാണ് അത് മാറിക്കിട്ടുന്നത് എന്നുള്ളതിന് നമ്മൾ വ്യക്തമായി അറിയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ആയത്തിലേക്ക് കടക്കാം. ഒന്നാമതായി അദ്ദേഹം കൊടുത്തു, ഖാല റഹിമഹുല്ലാ വഖൗലുല്ലാഹി തആല ഖുൽ അറൈതും മാ തദഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുമറിൽ പറഞ്ഞ ഒരു ആയത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 38-ാമത്തെ ആയത്ത്, ആയത്തിന്റെ തുടക്കം പോലെ, ഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. മക്ക മുശ്രിക്കുകളായ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആകാശ ഭൂമികൾ ആരാണ് സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു തന്നെയാണ്. അപ്പൊ ആകാശ ഭൂമികൾ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. എന്നിട്ട് അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, ഖുൽ അറഅഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്. അവരോട് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ കുറിച്ച് നീ ഒന്ന് അറിയിച്ചു തരാൻ പറയുക. ഇവിടെ അഫറ ഐറ്റും എന്ന് പറഞ്ഞാൽ അഖ്ബിർനി, അറിയിച്ചു നൽകുക എന്നുള്ളതാണ്. കാരണം കാണുന്ന കാര്യം പിന്നീട് അത് അറിയിക്കും. തഫ്സീറുൽ ലാസിം എന്നാണ് അതിന് പറയുക. എന്താണ് അറിയിക്കേണ്ടത്? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എന്തെങ്കിലും ഒരു ഉപദ്രവം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി, ആ വസ്തുക്കൾക്ക് വിഗ്രഹങ്ങൾക്ക് ആരാധിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ആ ദുർ ഉപദ്രവം നീക്കാനുള്ള കഴിവ് അവർക്കുണ്ടോ? അറാദനി ബിറഹ്മത്തിൻ, അതുപോലെ അള്ളാഹു എന്തെങ്കിലും ഒരു റഹ്മത്ത്, ഒരു കാരുണ്യം നിനക്ക് വർഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, അത് നിന്നിൽ നിന്നും തട്ടി മാറ്റാൻ, അതിനെ പിടിച്ചു വെക്കാൻ അവർക്ക് സാധിക്കുന്നു. ഖുൽ ഹസ്ബി അല്ലാഹ്, നബിയെ പറയുക, അള്ളാഹു മാത്രം എനിക്ക് മതിയായവനാണ്. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്ന ആളുകൾ അവനിലാണ് ഭരമേൽപ്പിക്കുക എന്ന് പറയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് ഇവിടെ അത് ഉദ്ദേശിച്ചതായി കാണാൻ സാധിക്കും. ഇവിടെ നോക്കൂ, എന്തിനാണ് ഈ ആയത്ത്, ഈ അധ്യായമായിട്ടുള്ള ബന്ധം എന്താണ്? കാരണം ഈ അധ്യായത്തിൽ ഉറുക്ക് കെട്ടുന്നതും ആലസ് കെട്ടുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അധ്യായമാണ്. എന്നാൽ ഇവിടെ പറയുന്നത്, അഫറഅയ്തും, നിങ്ങൾ അറിയിച്ചു നൽകുക, അഖ്ബിർനി മാ തദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ. ഇപ്പൊ ദുആയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവർക്ക് എങ്ങനെയുള്ള ദുർറുകൾ തട്ടിമാറ്റാനോ എന്തെങ്കിലും നഫ്അകൾ വരുത്താനോ ഉപകാരങ്ങൾ ചെയ്യാനോ ഉപദ്രവങ്ങൾ നീക്കാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായമായി ഈ ഒരു ആയത്തിന് ഒരുപാട് നിലക്ക് ബന്ധമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഒരുപാട് നിലക്കുള്ള ബന്ധം ഇതിനുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ, ദിക്റു ഷൈ തബഅൻ ലിൽ മുനാസിബ, ഒരു കാര്യത്തിനോട് ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് യോജിച്ചൊരു കാര്യങ്ങൾ അവിടെ പരാമർശിക്കുക എന്നുള്ളത് പൊതുവെ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഫിഖ്ഹിലൊക്കെ വുളു വിശദീകരിക്കുന്ന സമയത്ത് അവിടെ വുളു ഉപയോഗിക്കാൻ വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ കുറിച്ച് വിശദീകരിക്കാറുണ്ട്. ബാബുൽ ആനിയ എന്ന് പറയുന്ന അധ്യായമുണ്ട്. അത് ഉപയോഗിക്കുന്ന പാത്രം അത് സ്വർണമാകാൻ പാടില്ല, വെള്ളിയാകാൻ പാടില്ല, അതുപോലുള്ള കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ തന്നെ ബാബുൽ അൽബിസ വസ്ത്രങ്ങളെ കുറിച്ചിട്ടും വിശദീകരിക്കാറുണ്ട്. വസ്ത്രങ്ങളെ കുറിച്ചിട്ടും അവിടെ വിശദീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഉള്ളു എടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു കാര്യം അവിടെ പരാമർശിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രൂപത്തിൽ ഇവിടെ പരാമർശിച്ചതാണ്. കാരണം ഇവിടെ നമ്മൾ പറയുന്നത് കശ്ഫുദ്ദുർ, ഏതെങ്കിലും ഒരു ഉപദ്രവം നീക്കാൻ അതിനു വേണ്ടിയിട്ട് അസ്ബാബുകൾ സ്വീകരിക്കുന്ന കാര്യമാണ്, അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ പറയുന്നത്. ആളുകൾ റുക്കും ഏലസും ഒക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളിൽ ഏറ്റവും വലുതാണ് നമ്മൾ പറഞ്ഞ ദുആ ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിനോട്. അപ്പൊ ആ ദുആ അള്ളാഹു അല്ലാത്ത ആളുകളോടാകുമ്പോൾ അത് ശിർക്കാകുന്നു. അപ്പൊ ഏറ്റവും വലിയ കാരണം ദുആയാണ്. ആ ദുആ അള്ളാഹു അല്ലാത്ത ആളുകളോടാകുമ്പോൾ അത് ശിർക്കാകുന്നു. അപ്പൊ അതുപോലെ ഇവിടെ ഇങ്ങനെയുള്ള ദുആ അല്ലാത്ത മറ്റ് കാരണങ്ങൾ, ശറഈയായ മറ്റ് പ്രാപഞ്ചികമായ കാരണങ്ങൾ, അത് അള്ളാഹു നിശ്ചയിച്ചതല്ലാത്തതാകുമ്പോൾ അതും ശിർക്കാകുന്നു എന്ന പാഠം കൂടെ മനസ്സിലാക്കി തരികയാണ്. ദുആ അത് അള്ളാഹു നിശ്ചയിച്ച രോഗങ്ങൾ മാറാനുള്ളൊരു കാരണത്തിൽപ്പെട്ടതാണ്. അത് അള്ളാഹു അല്ലാത്ത ആളുകളോടാകുമ്പോൾ അത് ശിർക്കാകുന്നു, അത് ശിർക്കുന്ന അക്ബറാണ്. ഇനി അതുപോലെ പ്രാപഞ്ചികമായ കാരണങ്ങൾ, അത് അള്ളാഹു നിശ്ചയിക്കാത്ത സബബുകൾ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതും ശിർക്കാകുന്നു എന്ന് മനസ്സിലാക്കി നൽകാനാണ്. അതുകൊണ്ട് തന്നെ ഈ കശ്ഫുള്ളു, ഉപദ്രവങ്ങൾ തടുക്കുക, അത് ലാ യകൂനു ഇല്ലാ മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അല്ലാഹു അനുമതി നൽകിയ കാര്യങ്ങളിൽ നിന്നല്ലാതെ പറ്റില്ല. അല്ലാഹു നേരിട്ട് ദുആക്ക് ഉത്തരം ചെയ്ത് നൽകണം, അതല്ലെങ്കിൽ അല്ലാഹു ഇന്നാലിന്ന കാര്യങ്ങൾ ഇന്നാലിന്ന മാർഗങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞത് അത് ചെയ്യണം, അതല്ലാത്തത് പറ്റില്ല. തമീമത്തുകൾ, ഏലസുകൾ, ഉറുക്കുകൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുവദിച്ചു തരാത്ത കാര്യമാണ്, അത് പറ്റില്ല എന്ന് മനസ്സിലാക്കലാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള താലൂക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരാളുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ബാത്തിലായ നിരർത്ഥകമായ ഒരു ഹൃദയബന്ധമാണ് അതുണ്ടാക്കുന്നത്. അത് അയാൾ അള്ളാഹുവിനെ തന്നെ പാടെ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു പൂർണ്ണമായ ബന്ധം അത് വെക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, സബബുകളിലേക്ക് പോകുക എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി ആയത്തിൽ പറയുന്നുണ്ട് മക്കാ മുശ്രികൾ ദുആ ചെയ്യുന്ന മലായിക്കത്തുകൾ സ്വാലിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്വാലിഹ്യങ്ങളായ മലായിക്കത്തുകളായ ആളുകൾക്ക് ഈ കശ്ഫുദ്ദുറിനോ ഉപദ്രവങ്ങൾ നീക്കിക്കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരങ്ങൾ കൊണ്ടുവരാനോ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നീട് ഇത്തരം നൂലുകൾക്കും ചരടുകൾക്കും വളയങ്ങൾക്കും എങ്ങനെ സാധിക്കാനാണ്? ഇത് കേവലം നിർജീവ വസ്തുക്കളാണ്. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ മനുഷ്യന്മാരായ ആളുകൾക്ക്, അവർക്കാണ് നിർജീവ വസ്തുക്കളെക്കാളും കഴിവുള്ളത്. അവർ സ്വാലിഹ്യങ്ങളാണ്, അള്ളാഹുലേക്ക് അടുത്തവരാണ്, നബിമാരാണ്. ഇവർക്ക് പോലും നിങ്ങൾക്കുള്ളൊരു ഉപദ്രവവും ഉപകാരവും മാറ്റിത്തരാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ചരടിനും വളയത്തിനും, ആളുകളുടെ ബുദ്ധി എന്താണ് ഇത്രയും നിലവാരമില്ലാതായി പോയത് എന്ന് മനസ്സിലാക്കി തരുന്നതിനോട്, എന്താ ഒരു ചരടിന് എങ്ങനെയാണ് നിങ്ങളെ ഉപദ്രവങ്ങൾ സാധിക്കാൻ സാധിക്കുക, അത് മാറ്റിത്തരാൻ സാധിക്കുക? ഒരു വളയത്തിന് എന്താണ് കഴിവ്, അതിനെന്താണ് സാധിക്കുക? ഇതൊന്നും അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ആയത്തിൽ ദുആ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എങ്കിലും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സബബാക്കി, അള്ളാഹു കാരണമാക്കിയ കാര്യത്തിലൂടെ അല്ലാതെ ഒരാൾക്കും ഒരു ഉപദ്രവം തന്നിൽ നിന്ന് നീക്കിക്കളയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. രണ്ടാമതായി കൊടുത്തിട്ടുള്ളത് ഒരു ഹദീസാണ്. ഖാല റഹിമഹുല്ലാ അൻ ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റാ റജുലൻ ഫീ യദിഹി ഹൽഖത്തൻ മിൻ സുഫർ فقال ما هذه قال من الواهنة فقال انزعها فإنها لا تزيدك إلا وهنا فإنك لو مت وهي عليك ما أفلحت أبدا رواه أحمد بسند لا بأس به إمام أحمد ترك الله بسند അഥവാ ദഈഫ് അല്ലാത്ത, ദുർബലത ഇല്ലാത്ത ഒരു സനദോടുകൂടി ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇത്. ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റാ റജുലൻ ഫീ യദിഹി ഹൽഖത്തുൻ മിൻ സഫർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലൊരു വളയം ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനിടയായി. ഹൽഖത്തുൻ മിൻ സഫർ, കയ്യിലൊരു സുഫർ. സുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഹാസ, നിഹാസ് എന്ന് പറഞ്ഞാൽ പിച്ചള. അതിനെ സുഫർ എന്ന് പറയാൻ കാരണം അതിന്റെ കളർ അങ്ങനെയായതുകൊണ്ടാണ്, അസ്ഫർ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഞ്ഞ നിറത്തിലായതിന് കാരണത്തിൽ അതിന് സുഫർ എന്ന് പറയപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഒരു പിച്ചളയുടെ ഒരു വളയം ധരിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ കാണാനിടയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദിഹി, ഇതെന്താണ്, ഇതെന്തിനാണ് ധരിച്ചിരിക്കുന്നത്? ഖാല മിനൽ വാഹിന, ഇത് വാഹിന കൊണ്ടാണെന്നാണ്, രോഗമാണ്. ഫഖാല ഇൻസിഹ, നീ അത് ഊരുക. ഫഇൻഹ ലാ തസീദുക ഇല്ല വഹന, അത് നിന്റെ വഹന, അത് നിന്റെ തളർച്ച, അത് വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഫഇന്നക ലൗ മുത്ത വഹിയ അലൈക മാ അഫ്ലഹ്ത അബദ, അത് നിന്റെ കയ്യിലുണ്ടായിരിക്കെ നീ മരണപ്പെട്ടു പോയാൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇത് സഹീഹായ സനദോടുകൂടി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നു അന്നഹു റജുലൻ. അപ്പൊ ആരാണ് റജുലൻ, ഈ വ്യക്തി ആരാണ് എന്നുള്ളത് ഈ ഹദീസിൽ കൊടുത്തിട്ടില്ല. ഇത് അങ്ങനെ നമുക്ക് ധാരാളം കാണാൻ പറ്റും. വ്യത്യസ്ത ഹദീസുകളിലൊക്കെ ഒരു ജാ അറജുലും എന്നിട്ടൊരു ഉപദേശം ചോദിച്ചു, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത്. അത് പണ്ഡിതന്മാർ പറയുന്നു, അതിനെ കുറിച്ച് ഏതാണ് ആ റജുൽ എന്ന് അറിയുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അവിടെ പറയുന്ന ചർച്ച ചെയ്യുന്ന വിഷയമാണ് നമുക്ക് പ്രാധാന്യം. എന്നാൽ നമുക്ക് ഇവിടെ പറയുന്ന ഈ റജുൽ മറ്റു പല റിവായത്തുകളും എടുത്തു നോക്കിയാൽ അത് ഈ ഹദീസ് റിവായത്ത് ചെയ്ത ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. അത് അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു വളയം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനോടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എതിർത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള ഉദ്ധരിക്കുന്ന റിവായത്തിൽ അത് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നെയാണ് എന്നുണ്ട്. എന്താണ് കണ്ടത്? ഫി യദിഹി ഹൽഖത്തു മിൻ സുഫർ, സുഫർ കൊണ്ടുള്ള ഒരു വള. നമ്മൾ പറഞ്ഞു അന്നുഹാസ്, അത് ഇതാണ് നമ്മുടെ പിച്ചളയാണത്. അത് അങ്ങനെ കാണാൻ സാധിക്കും. ചോദിച്ചു മഹാദിഹി, ഇതെന്താണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യം മഹാദിഹി എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നു ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത്, അത് കേവലം ചോദ്യമല്ല, എന്താണ് അവന് വിശദീകരിക്കാനുള്ളത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെന്തുദ്ദേശത്തിലാണ് ഈ കെട്ടിയിട്ടുള്ളത്? ഇതെന്തെങ്കിലും ഒരു വീട്ടിൽ വെച്ചിരിക്കുന്ന വള നഷ്ടപ്പെടാതിരിക്കാൻ മറ്റും കയ്യിൽ കരുതി അങ്ങനെ കൊണ്ട് നടക്കുന്നതാണോ? അതല്ല, ഇത് കൊണ്ട് നീ എന്തെങ്കിലും രോഗത്തിനുള്ള ചികിത്സ സ്വീകരിക്കുന്നതാണോ? അതല്ലെങ്കിൽ ഇത് ആളുകളെ അനുകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഭംഗിക്ക് വേണ്ടി നീ കിട്ടുന്നതാണോ എന്നുള്ളത് ചോദിച്ചു. പണ്ഡിതന്മാർ പറയുന്നു ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ഒരു വിശദീകരണം തേടുക എന്നുള്ളത് നല്ലതാണ്. നമ്മൾ ഏതൊരു കാര്യത്തെയും എതിർക്കുന്നതിന് മുമ്പ് വിശദീകരണം ചോദിക്കുക. കാരണം ചില ആളുകൾ ചിലപ്പോൾ കൈക്ക് കെട്ടുന്നത് അത് ഒന്നിനും പേടിച്ചിട്ടോ മറ്റൊന്നായിരിക്കില്ല, എന്ത് തന്നെയാലും അത് തെറ്റാണ്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ ഒരു ഫാഷനൊക്കെ കിട്ടുന്നതായിരിക്കും, അത് വേറെ നിലക്ക് തെറ്റാണ്. കുഫാറുകൾ അനുകരിക്കുന്നത്, അതുപോലെ ശുക്കിയായ പ്രവർത്തനങ്ങൾ അനുകരിക്കുക, ഇത് പാടില്ലാത്തതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓരോരുത്തരും ചില കാര്യങ്ങൾ ചെയ്യുന്നത് അത് വ്യത്യസ്ത ഉദ്ദേശത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ അതിൽ ഒന്നും എന്താണ് നീ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചവർ പറയുന്നതിനനുസരിച്ച് വ്യക്തമായി അവർക്ക് നമുക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, അഥവാ ഈ റജുൽ മിനൽ വാഹിന, വാഹിന കൊണ്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വാഹിന എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാർ പറയുന്നു അത് കൈകൾക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ്. കൈയുടെ തോള് മുതൽ തുടങ്ങി പിന്നീട് കൈയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വരുന്ന, ചില പണ്ഡിതന്മാർ പറഞ്ഞു ശരീരത്തിൽ മുഴുവൻ വരുന്ന ഒരു തളർച്ച രോഗമാണ്. തോള് തൊട്ട് തുടങ്ങി പ്രത്യേകിച്ചും പുരുഷന്മാരിലാണ് ധാരാളമായി കാണുക എന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും. കൈയുടെ തോള് മുതൽ അങ്ങനെ കൈയുടെ താഴ്ഭാഗത്തേക്ക് എത്തുന്ന രൂപത്തിലുള്ള രോഗം. അപ്പൊ ഈ രോഗമാണ് ബാധിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ജാഹിലിയത്തിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ ബാധിക്കുന്ന സമയത്ത് അവർ ഇതുപോലുള്ള വളയങ്ങൾ കൈകളിൽ സ്വീകരിക്കാറുണ്ടായിരുന്നു ആ രോഗം മാറുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ സ്വീകരിച്ചാൽ ആ രോഗം മാറും എന്നാണ് അവർ വിചാരിച്ചത്. ഇവിടെ ഒരിക്കലും ഈ വളയത്തിനാണ് അതിന്റെ കഴിവ്, വളയമാണ് ആകാശഭൂമി സൃഷ്ടിച്ചത് എന്നൊന്നും ഒരിക്കലും വിശ്വസിക്കുകയില്ല. കാരണം അവർ സഹാബികളായിട്ടുണ്ട്, പക്ഷെ ഈ കാര്യം അവർക്കറിയില്ല. അന്ന് ഷറഇയിൽ അത് ഈ കാര്യമുള്ളത് അവർക്കറിയില്ല. അപ്പൊ അവർ വിചാരിച്ച ഒരു കാരണം, ധരിച്ചാൽ അള്ളാഹു അങ്ങനെ മാറ്റിത്തരും, അങ്ങനെ ഒരു കാരണം. അപ്പൊ അങ്ങനെ ഒരു കാരണം അവർ സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? എൻസിഹ, നീ അത് ഉപേക്ഷിച്ചു കളയുക. വേറെ ചില റിവായത്തിൽ ഇൻബിദ്ഹ എന്ന് കാണാം, അത് വലിച്ചെറിഞ്ഞേക്കുക എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഫഇന്നഹ ലാ തസീദുക ഇല്ലാ വഹന, അത് നിനക്ക് ഈ ബാധിച്ച രോഗം ഇത് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ സംശയം ഉണ്ടാക്കുക, എങ്ങനെയാണ് ഈ വസ്തുവിന് രോഗം വർദ്ധിപ്പിക്കാൻ കഴിയുക? ഇതൊരു വളയമാണല്ലോ, വളയത്തിന് എങ്ങനെ രോഗം വർദ്ധിപ്പിക്കാൻ സാധിക്കും? പണ്ഡിതന്മാർ പറയുന്നു അതെന്താണെന്ന് വെച്ചാൽ ഹാദ ഇഖ്ബാറും, അതൊരു അറിയിപ്പാണ്. അന്നല്ലാഹു യുആഖിബു മൻ ഇത്തഖദ ഹാദിഹിൽ അസ്ബാബ് ഗൈറൽ മശ്റൂഅതി ബിദ്ദി മാ ഖസദ്, ഇങ്ങനെ അള്ളാഹു അനുവദിക്കാത്ത കാരണങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷയാണ്. കാരണം അള്ളാഹു അതിനൊരു അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരാൾ അത്തരത്തിലുള്ള കാരണങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിനൊരു ശിക്ഷ എന്നോണം അവനത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള വർദ്ധനവ് അതുണ്ടാകും. അതല്ലാതെ ഇതുകൊണ്ട് ഒരു തരത്തിലുള്ള ഉപകാരം ഒരാൾ കിട്ടാൻ പോകുന്നില്ല, ഒരു തരത്തിലുള്ള ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. ഒന്നാമത് ചെയ്തത് ശിർക്ക്, വലിയ കാര്യമാണ്, വൻപാദങ്ങളെക്കാളും കടുത്തതാണ്. ഇനി രണ്ടാമത് എന്തെങ്കിലും രോഗം മാറോ, അത് മാറുകയുമില്ല, മറിച്ച് ഈ രൂപത്തിൽ ഇത് വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതിലൊരു വിശ്വാസം വരും, ഇതുള്ളത് കൊണ്ടാണ് രോഗം. അപ്പൊ അങ്ങനെ മാനസികമായി അതിനോടൊരു ബന്ധം വരും, അങ്ങനെ അത് അഴിക്കുന്ന സമയത്ത് അവർക്ക് രോഗം കൂടുന്നതായി തോന്നും. അത് മാനസികമായി തോന്നുന്ന ചില കാര്യങ്ങളാണ്. കാരണം രോഗങ്ങൾ മിക്കതും പലതും അതിൽ മാനസികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും, ധാരാളമായിട്ടുണ്ടാകും. ചില ആളുകൾക്ക് രോഗമുണ്ട് എന്ന് വെറുതെ തോന്നുന്ന അവസ്ഥ ഉണ്ടാകും, ചിലപ്പോൾ യഥാർത്ഥത്തിൽ രോഗം ഉണ്ടാവുകയില്ല. അവർക്ക് ആ ഒരു മാനസികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവർ മാറ്റി വേറൊരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എല്ലാ രോഗവും മാറും. കാരണം അവരുടെ കൽബിനാണ് രോഗമുണ്ടാകുന്നത്. അപ്പൊ ഈ ഇതുപോലുള്ള വളയങ്ങളും ഇതുപോലുള്ള ഉറുക്കുകളും സ്വീകരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തിനാണ് രോഗമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന് പകരം പൂർണ്ണമായ ഭരമേൽപ്പിക്കൽ ഇതിലായി തീരും. അപ്പൊ ഇതെടുത്ത് നീക്കാൻ അവർക്ക് പെട്ടെന്ന് രോഗം കൂടിയതായി തോന്നുക, മിക്കതും തോന്നലുകളായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കിട്ടിയത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, അത് നിങ്ങളുടെ രോഗം വർദ്ധിപ്പിക്കുക മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നിട്ട് പറഞ്ഞു ഫൈന്നക ലൗ മുത്ത വഹിയ അലൈക, അത് നിന്റെ കയ്യിലായിരിക്കും, നീ മരണപ്പെട്ടാൽ മഅഫ്ലഹത അബദ, നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്നർത്ഥം. അപ്പൊ അത് രണ്ടു കാര്യം മനസ്സിലാക്കാം. ഒന്നാമത് ഇത് മരണപ്പെടുന്ന ഇത് നീ തൗബ ചെയ്തു കഴിഞ്ഞാൽ അത് നിനക്ക് മാറും, തൗബ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഉപകാരം ഉണ്ടാകും എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് കയ്യിൽ ഉണ്ടായിരിക്കെ എന്ന് മരണപ്പെട്ടാലാണ് നീ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരാൾക്ക് തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അത് പുറത്തു കൊടുക്കും, ഷിർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. ഇവിടെ മാ അഫ്ലഹത അബദ, നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ പറയുന്നു ഇത് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അറിവ് കിട്ടിയതിന് ശേഷം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അറിവ് കിട്ടിയതിന് ശേഷം അയാൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ പിന്നീട് വിജയിക്കുകയില്ല എന്നുള്ള കാര്യമാണ്. ഇവിടെ എവിടെയാണ് അറിവ് കിട്ടിയിട്ടുള്ളത്? കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് അയച്ചു മാറ്റുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഫഇന്നക ലൗ മുത്ത, എന്നിട്ട് നീ മരിച്ചാൽ എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറിവ് കൊടുത്തതിന് ശേഷവും ഒരാൾ അത് മാറ്റിയിട്ടില്ല എങ്കിൽ അവൻ പിന്നീട് വിജയിക്കുകയില്ല എന്ന് സഹാബിയോടാണ് പറയുന്നത്. ഒരു സഹാബിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതുണ്ടായിട്ട് നീ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നീ വിജയിക്കുകയില്ല എന്ന് പറയുന്ന സഹാബിയോടാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് നിന്റെ രോഗം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, അടുത്ത ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വലഹു അൻ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മർഫൂഅൻ മൻ തഅല്ലക തമീമതൻ ഫല അതമ്മല്ലാഹു ലഹ് ومن تعلق تعلق ودعة فلا ودع الله له وفي رواية من تعلق تميمة فقد أشرك. ഇവിടെ വലഹു എന്ന് കൊടുത്തിട്ടുള്ളത് അഥവാ ലിൽ ഇമാം അഹമ്മദ് റഹിമഹുള്ള, തൊട്ടുമുമ്പത്തെ ഹദീസ് ഇമാം അഹമ്മദ് ആണ് റിവായത്ത് ചെയ്തത്. അതാണ് വലഹു അൻ ഉഖബത്ത് ബിൻ ആമിർ, ഉഖബത്ത് ബിൻ ആമിർ സഹാബിയാണ്. അഥവാ അതേ സഹാബിയിൽ നിന്നും ഇമാം അഹമ്മദ് മറ്റൊരു ഹദീസ് കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് മർഫു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നത്? മൻ തഅല്ലക തമീമതൻ, ആരെങ്കിലും ഒരു തമീമത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഫല അതമ്മല്ലാഹു ലഹ, അള്ളാഹു അവനത് പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ എന്നാണ്. ഇവിടെ എന്താണ് തമീമത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തമീമത്ത് എന്നുള്ളത് ഈ ഹദീസ് അതിനു മുമ്പ് ഈ ഹദീസ് ഇത് സഹീഹാണെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. എന്നാൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അത് ളഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അത് ളഈഫാണെന്ന് പറയാനുള്ള കാരണം ഇതിന്റെ പരമ്പരയിൽ ഖാലിദ് ബിൻ ഉബൈദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജഹാലത്താണ്, അദ്ദേഹം അറിയപ്പെട്ട ആളല്ല. അദ്ദേഹം ഉദ്ധരിച്ചാൽ അത് സഹീഹാണോ ളഈഫാണോ എന്ന് അറിയുകയില്ല. അദ്ദേഹത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, ഏത് വ്യക്തിയാണ്, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചതാണ് എന്നൊക്കെ അറിയപ്പെടേണ്ടതുണ്ട് എന്ന്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു മറ്റു പല മുഹദ്ദിസുകളും അദ്ദേഹത്തെ സ്ഥിരീകരിച്ചതായി, അദ്ദേഹം ഒരു സിഖത്തായ നല്ല വിശ്വസ്തനായ വ്യക്തിയായി സ്ഥിരീകരിച്ചതായി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വ്യക്തി ഇനി ഒരു ഹദീസ് അല്ലാതെ മറ്റൊരു ഹദീസും റിവായത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തീരെ അറിയപ്പെടാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സഹീഹാണ്, ഇത് ദുർബലമല്ല. കാരണം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ളഈഫാക്കിയതിനാൽ പലരും അത് ളഈഫാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ അത് സഹീഹായി തന്നെയാണ് പറയാറുള്ളത്. ശരി, മൻ തഅല്ലക തമീമതൻ, തമീമതൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്ന ഏലസ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. അപ്പൊ ഏലസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു വസ്തു അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും എഴുതിയിടും, ചിലപ്പോൾ എന്തെങ്കിലും ഒന്നും എഴുതിയിടുകയില്ല, ഇനി എന്തെങ്കിലും വസ്തുക്കൾ അതിൽ വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വെക്കുകയില്ല. എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള ഒരു വസ്തുക്കൾ അത് ആളുകൾ കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കും, രോഗം മാറുന്നതിന് വേണ്ടി, പ്രയാസങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി കെട്ടിക്കൊടുക്കും, അവരുടെ വാഹനങ്ങളിൽ വെക്കും. അപ്പൊ തമീമത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു വിശാലമായ കാര്യമാണ്, അതൊരു വിശാലമായ കാര്യമാണ്. ചില ആളുകളത് ചിലപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ പറ്റും. അത് ചില പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിയാൽ അതിൽ മുളകും അതുപോലെ തന്നെ നാരങ്ങ, ഇപ്പോ ഹിന്ദുക്കളായ ആളുകളൊക്കെ അതാ ചെയ്യുക, അതിനനുകരിക്കുന്ന ആളുകളുണ്ടാകും. മുളക്, ചുവന്ന മുളകും അതിനോടൊപ്പം ഒരു നാരങ്ങ പിന്നെയും ചുവന്ന മുളക് ഈ രൂപത്തിൽ കെട്ടി വെക്കും. ഇതൊക്കെ തമീമത്താണ്. തമീമത്ത് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ഉറുക്കിന്റെ ഒരു ഷേപ്പുള്ളത് മാത്രമല്ല, ചില ആളുകൾ ഗ്ലാസ് ബോട്ടിലായിരിക്കും വെക്കുക, ചില ആളുകൾ ഇത്തരത്തിൽ ആയിരിക്കും വെക്കുക. എന്ത് തന്നെയായാലും ഇതെല്ലാം തമീമത്താണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു എന്തെങ്കിലും രൂപത്തിലെ വാചകങ്ങൾ അത് കാറിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ അത് മുഖേന എന്തുണ്ടാവുകയില്ല, ഒരു ഷർദ് ബാധിക്കുകയില്ല എന്ന് വിചാരിച്ച് എഴുതുന്ന വാചകങ്ങൾ അതും തമീമത്താണ്. അഥവാ കണ്ണേറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതും, കണ്ണേർ തട്ടാതിരിക്കാൻ എന്തെങ്കിലും എഴുതും, അല്ലെങ്കിൽ എന്തെങ്കിലും കോലങ്ങൾ വെക്കുക. ചില ആളുകൾ ചെരുപ്പ് വെക്കും, വീടിന്റെ മുന്നിൽ ചെരുപ്പ് വെക്കും, ചില നാടുകളിൽ വാഹനത്തിൽ ചെരുപ്പിന്റെ ഒരു ഭാഗം കെട്ടിവെക്കും കണ്ണേർ തട്ടാതിരിക്കാനാണ്. ചില ആളുകൾ പുതിയ വീടെടുക്കുമ്പോൾ ഒരു കോലം സൃഷ്ടിച്ചൊരു ചട്ടിയും അതിനൊരു കുപ്പായ കെട്ടുവെക്കും. ഇതെല്ലാം തമീമത്താണ്, ഇതെല്ലാം തമീമത്താണ്. ഏത് രൂപത്തിലാകട്ടെ തമീമത്താണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാൾ ഖുർആൻ എഴുതിയാൽ അതും തമീമത്താണ്. ഖുർആൻ എഴുതി വെച്ചു, ദിക്റുകൾ എഴുതി വെച്ചു, തമീമത്താണ്. അതിന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്, അവിടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ തമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ എന്തും എഴുതി വെച്ചാൽ എല്ലാം അത് തമീമത്താണ്. തമീമത്ത് എന്ന വാക്കിനർത്ഥം നമ്മൾ ഏലസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, അറബികൾ ആ തമീമത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അവർ ശുഭ പ്രതീക്ഷയോടുകൂടി വെച്ചതാണ്. അഥവാ തമാമുൽ മക്സൂദ്, ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഉദ്ദേശ പൂർത്തീകരണം, അതാണ് തമ്മാണ് പൂർത്തിയാകുന്ന തമീമത്ത് എന്നാണ്. ഉദ്ദേശ പൂർത്തീകരണം നടക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി വെച്ചൊരു വാക്കാണത് തമീമത്ത് എന്നുള്ളത്. എന്നാൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് യോജിച്ച ദുആയാണ് അവർക്കെതിരെ നടത്തിയത്. മൻ തഅല്ലക തമീമത്തൻ ഫലാ തമല്ലാഹു, അവർക്ക് അല്ലാഹു പൂർത്തിയാക്കാതിരിക്കട്ടെ എന്നാണ്. തമീമത്ത് എന്ന വാക്കിന്റെ അർത്ഥം പൂർത്തിയാകുന്നതെന്നാണ്, ആഗ്രഹ പൂർത്തീകരണത്തിന് ഉപയോഗിക്കുന്നത് എന്നാണ് അർത്ഥം. ഫലാ തമല്ലാഹു, അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, അവൻ അത് പൂർത്തിയാക്കാതിരിക്കട്ടെ, കാരണം അവൻ ഉദ്ദേശിക്കുന്നത് മുഖേന പൂർത്തിയാകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിപരീതം കൊണ്ട് ദുആ ചെയ്തു. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത്തരത്തിൽ തമീമത്തുകൾ സ്വീകരിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പൂർത്തിയാകാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. എത്ര വലിയ അപകടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത എതിരെ ദുആ ചെയ്ത ഒരു കാര്യം അതാണ് ഈ കൈകൾക്ക് കിട്ടുന്നത്, ചരടായി കിട്ടുന്നത്, ഏലസായിട്ട് അരയിലും അതുപോലെ കഴുത്തിലും മൃഗങ്ങൾക്കും വാഹനങ്ങൾക്കും. ചില ആളുകൾ വാഹനം പരിശോധിച്ചാൽ മതി, അവരുടെ ബൈക്കാണെങ്കിൽ അതിന്റെ ഹാൻഡിലിന്റെ ഉള്ളിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടാകും ഒരു പച്ച തുണി, ഏതെങ്കിലും ഒരു ദർഗയിൽ പോയിട്ട് കെട്ടിവെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ കാറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിവെച്ചിട്ടുണ്ടാകും. അവർക്ക് ആളുകൾ കാണുന്നത് മടി കൊണ്ട് ചില ആളുകൾ അവർക്ക് കുറച്ച് മോഡേണായി പുറത്ത് ആളുകളുടെ മുന്നിൽ നടക്കുകയും, എന്നാൽ ഇത്തരത്തിലുള്ള വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ഈ മാലിന്യം ഉണ്ടാവുകയും ചെയ്യും. ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ കെട്ടിവെക്കും, ഇങ്ങനെ വെക്കും, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഇത് എന്താണ്? ഈ തമീമത്താണ്. അവർ എന്താണോ ആഗ്രഹ പൂർത്തീകരണം ഉദ്ദേശിക്കുന്നത് ഫലാ തമല്ലാഹു അതമല്ലാഹുല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരിക്കുന്നു. എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ദുആ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ പറഞ്ഞു, ഒമൻ തഅല്ലക വദഅതൻ, വദഅതൻ എന്നും വദഅതൻ എന്നും, ദാൽ സുക്കൂൻ ഇട്ട് കൊണ്ടും ഫത്ഹ ഇട്ട് കൊണ്ടും രണ്ടും വായനയുണ്ട്. മൻ തഅല്ലക വദഅതൻ ഫല വദ അല്ലാഹു ലഹ, അല്ലാഹു സുബ്ഹാനഹു വതആല. വദഅത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന ചിപ്പിയോട് സാദൃശ്യമുള്ള കാര്യമാണ്. ശംഖ്, ചിപ്പി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിനോട് സാദൃശ്യമുള്ള കല്ലുകളും അങ്ങനെയുള്ള വസ്തുക്കളുമാണ്. ഇതും ആളുകൾ കെട്ടാറുണ്ട്. എന്ത് വസ്തു കെട്ടുന്നു എന്നുള്ളതിലല്ല, എന്ത് കെട്ടിയാലും ഉദ്ദേശം ഇതാണ് എങ്കിൽ അത് പാടില്ലാത്ത ശിർക്കുൻ അസ്ഗറിൽപ്പെട്ട കാര്യമാണ്. ഈ രൂപത്തിൽ ഇത് ഇങ്ങനെ വാഹനത്തിൽ കെട്ടുന്ന ആളുകൾ, വീട്ടിൽ കെട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ രൂപത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇങ്ങനെ കെട്ടുന്ന വദഅത്ത് അതും നാം നേരത്തെ പറഞ്ഞതുപോലെ ചില സമയത്ത് ഷിർക്കുൻ അക്ബർ തന്നെയാണ്. ഒരാൾ അതിലാണ്, ആ ഒരു ചിപ്പിക്കാണ് കഴിവുള്ളത്, ആ ഒരു ശംഖ് കെട്ടിയത് കൊണ്ടാണ് കഴിവ്, അല്ലെങ്കിൽ അത് വാഹനത്തിൽ വെക്കുന്നതാണ് അതിനൊരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. ചില ആളുകൾ അവരുടെ അതിന്റെ ഉള്ളിൽ വേറെന്തെങ്കിലുമൊക്കെ ദുആ കൂടി എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന ആളുകളുടെ മൊയ്തീൻ ഷെയ്ഖിന്റെ അഭയം, അല്ലെങ്കിൽ മടവൂർ ഔലിയയുടെ കാവൽ എന്നൊക്കെ കൂടി ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതോടുകൂടി അത് പൂർണ്ണമായ ഷിർക്കായി, ഷിർക്കുൻ അക്ബറായി, അവരോട് ദുആ ചെയ്യുന്ന അവരുടെ തേട്ടം നടത്തുന്നതിന് തുല്യമായി. മൻ തഅല്ലക വദഅതൻ ഫലാ വദ അല്ലാഹു ലഹ, അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അവന്റെ മുറാദ്, അവന്റെ ഉദ്ദേശം അത് പൂർത്തിയാക്കാതിരിക്കട്ടെ. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, ലാ ജഅലഹു ഫി ദഅതിൻ വസുക്കൂൻ, അവൻ നല്ല ശാന്തതയിലും സമാധാനത്തിലും ആകാതിരിക്കട്ടെ. അവന് ടെൻഷൻ ആയിരിക്കും, അവൻ കൽക്കാണ് ഉണ്ടാവുക പകരമായിട്ട്. ഇതൊക്കെ കെട്ടുന്നവൻ എപ്പോ നോക്കിയാൽ ഇത് ടെൻഷൻ കൂടാന്നല്ലാതെ ഇതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയി അവന് ടെൻഷനാണ്. ഇതെങ്ങനെ അവിടെ കെട്ടിയത്, അയിഞ്ഞു പോയോ, അതുകൊണ്ടായിരിക്കോ പറ്റുക, അത് അവിടെ ഉണ്ടോ, ഈ ടെൻഷനാണ്. എന്നാൽ അള്ളാഹു വരമേൽപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹയ്യും ൂത്ത് എന്നൊന്നും ജീവിക്കുന്ന മരിക്കാത്ത അള്ളാഹുവാണ്. അള്ളാഹു ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, രാവും പകലും അവൻ നമ്മളെ കാത്തുകൊള്ളും. അള്ളാഹുവിന്റെ ബരമേൽപ്പിക്ക് ചെയ്താൽ അതാണ് നമുക്കുള്ള ഗുണം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെന്തെങ്കിലും പറ്റുമെന്ന്, ഈ ബരമേൽപ്പിക്കാൻ ഏൽപ്പിക്കാൻ വെച്ച വസ്തു തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു, അത് ചിലപ്പോൾ പൊട്ടിപ്പോകും, അങ്ങനെ ക്ലാസ് ആയിരിക്കും. അപ്പൊ അതന്നെ സ്വന്തമായിട്ടൊരു സ്വന്തം നിലക്ക് ഒന്നിനും ഒരു കഴിവില്ലാത്ത, അത് എവിടെയെങ്കിലും ആരെങ്കിലും ചവിട്ടിയാൽ, ആരെങ്കിലും കീറിയാൽ ഇളകിപ്പോകുന്ന ഈ ഒരു വസ്തു, അതിൽ ബരമേൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ അബദ്ധമാണ്. അതിൽ പറയുന്ന വഫി റിവായത്തിൽ, വേറൊരു റിവായത്ത്, അവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ മുഹദ്ദിസുകളുടെ റിവായത്ത് എന്ന് പറഞ്ഞാൽ അതേ ഹദീസ് തന്നെ വേറൊരു സനദോടുകൂടി വരാം, അല്ലെങ്കിൽ അതേ വേറൊരു ലഫ്സോടുകൂടി വരിക. എന്നാൽ ഇവിടെ വേറൊരു ഹദീസ് തന്നെയാണ് ഇത്. എന്താണ് ഹദീസ്? മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ആരെങ്കിലും തമീമത്ത് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് വന്നിട്ടുണ്ട്. ഈ ഹദീസും സഹീഹായ ഹദീസാണ്. പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഏലസാകട്ടെ, ഉക്കുകളാകട്ടെ, ഇതെല്ലാം ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഇങ്ങനെ ഒരു കാരണമുണ്ടാക്കി എന്ന വിശ്വാസത്തിൽ ഒരാൾ ചെയ്താൽ അത് ശിർക്കുൻ അസ്ഗറാകും. ഇനി അതല്ല, ഇതിന് സ്വന്തം നിലക്ക് അതിന് കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അവൻ ദീനിൽ നിന്ന് പുറത്തുപോകും. ഈ ഹദീസ് പറയുന്നതിന് ഒരു ഖിസ്സയുണ്ട്, ഒരു കഥയുണ്ട് എന്നാണ്. മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ഇതിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു സന്ദർഭത്തിലാണ്. ഒരിക്കൽ ഒരു പത്തോളം വരുന്ന ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബൈഅത്ത് ചെയ്യാൻ വരികയുണ്ടായി. അഥവാ ദീനിലേക്ക് അവർ പുതുതായി വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്യും, ഈ ദീനിന് അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ 9 പേരും ബൈഅത്ത് ചെയ്തു എന്നാണ്. 9 പേരും ബൈഅത്ത് ചെയ്തു. ഒരാൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് കൊടുത്തിട്ടില്ല, ഒരാൾക്ക് ബൈഅത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ബായഅത തിസ്അതൻ വതറക്ത ഹാദാ, 9 ആൾക്ക് താങ്കൾ ബൈഅത്ത് കൊടുത്തു, ഇയാൾ എന്താ ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു അലൈഹി തമീമ, അയാളുടെ അടുത്ത് തമീമത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ അടയാളം കൂടിയാണ്. കാരണം ഇയാൾ ഉള്ളിലാണ് കൈകെട്ടിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവിടെ അല്ലാഹു വഹീ കൊടുത്തു എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് കൊടുക്കരുത്, ഈ വ്യക്തിക്ക് ബൈഅത്ത് കൊടുക്കരുത്, അയാളിൽ തമീമത്തുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ ലഭിച്ചു എന്നാണ്. നുബുവത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ്. കാരണം ആളുകൾ കണ്ടിട്ടില്ല, ഇയാളുടെ കയ്യിൽ ഉള്ളിൽ ഒരു തമീമത്തുണ്ടായിരുന്നു, ബാക്കി 9 ആൾക്കുണ്ടായിട്ടില്ല. ഒരു സംഘത്തിൽ വന്നതാണെങ്കിൽ അവർക്ക് അറിയില്ല ഇയാൾക്ക് അങ്ങനെ ഒരു വിശ്വാസവും അങ്ങനെ ഒരു പണിയും ഉണ്ട് എന്നുള്ളത്. ഇയാളുടെ ഉള്ളിലുള്ള തമീമത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. കാരണം പിന്നീട് അത് കൈ ഉള്ളിൽ പ്രവേശിച്ചിട്ടാണ് അതെടുത്ത് മുറിച്ചു കളയുന്നത് എന്നതിൽ കാണാൻ പറ്റും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ തഅല്ലഖ തമീമത്തൻ, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ നാം നേരത്തെ പറഞ്ഞതുപോലെ ശിർക്കുൻ അസ്ഗറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതും ഇതിന് സ്വന്തം നിലക്ക് കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ മതിയായ കാരണമാണ്. അതുകൊണ്ട് തമീമത്തുകൾ, ഉറുക്കുകൾ, ഏലസുകൾ കെട്ടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് കൊടുക്കാത്ത ഒരു വിഭാഗത്തിലാണ് നിങ്ങൾ പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ ദുആ ചെയ്തിട്ടുള്ള ഒരു വിഭാഗത്തിലാണ് നിങ്ങൾ പെട്ടിട്ടുള്ളത് എന്നത് തന്നെ ഇത് മതിയാക്കാൻ, ഇത് ഒഴിവാക്കാൻ കാരണമായി മതിയായതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരായ ആളുകൾക്ക് അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് കൊടുക്കുമാറാക്കട്ടെ. ഇനി ഇതിലൊരു അസറാണ് അവസാനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് കുറച്ച് മസായിലുകളും ഉണ്ട്. ഇൻഷാഅല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. വല്ലാഹു ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. Thank you.